2020 May 24 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്നും ദുർഘട പാതകൾ ആവേശഗാഥകൾ തയ്യാറാക്കിയത് CP ശ്രീഹർഷൻ. 4 വർഷം 5 ദുരന്തങ്ങൾ സമീപകാലത്തൊന്നും കേരളത്തിലെ ഒരു ഭരണകൂടവും നേരിടേണ്ടി വന്നിട്ടില്ല. ഇത്രയും വലിയ വെല്ലുവിളികൾ, ഒടുവിലെത്തിയ കോവിഡ് മഹാമാരിയെയും കേരളം വലിയൊരളവ് നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നു. ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ഇടത് സർക്കാർ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ്. അടുത്തത് തിരഞ്ഞെടുപ്പ് വർഷമാണ്. 4 മിഷനുകളിലൂടെ സർക്കാർ വികസന സങ്കല്പത്തിന് വിത്തുപാകിയിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ ഫലപ്രദമായ ഇടപെടലിന് കളമൊരുക്കിയ ആർദ്രം മിഷൻ മഹാമാരിയുടെ കാലത്ത് ചർച്ചയാവുന്നു. സാമ്പത്തിക ഞെരുക്കവും ദുരന്തങ്ങൾ സൃഷ്ടിച്ച ആഘാതവും തുറച്ചു നോക്കുന്ന കേരളത്തിൽ വികസന സ്വപ്നങ്ങൾ മൊറട്ടോറിയത്തിലേക്ക് നീങ്ങാതിരിക്കും സർക്കാർ കിഫ്ബിയിലൂടെ സമാന്തര സംവിധാനം തുറന്നു. പൊതുവിദ്യാലയ സംരക്ഷണവും ലൈഫ് ഭവന പദ്ധതിയും ഹരിത കേരളം മിഷനും സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിനെ അർത്ഥവത്താക്കുന്നതാണ്. അതേസമയം രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിഞ്ഞു നിന്നില്ല. ചിലതിലെല്ലാം കൈപൊള്ളിയിട്ടുമുണ്ട്. സർക്കാർ അധികാരമേറ്റ് 4 മാസം പിന്നിടുമ്പോഴുണ്ടായ ബന്ധുനിയമന ആരോപണത്തിൽ മന്ത്രിസഭയിൽ രണ്ടാമനായി നിന്ന EP ജയരാജന് രാജിവെക്കേണ്ടി വന്നതാണ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരമേറിയ സർക്കാരിനേറ്റ ആദ്യ പ്രഹരം. അവിടെ നിന്ന് 5 മാസം പിന്നിടുമ്പോഴേക്കും സ്വകാര്യ ചാനൽ ഒരുക്കിയ ഹണി ട്രാപ്പിൽ കുരുങ്ങി ഗതാഗത മന്ത്രിയായിരുന്ന AK ശശീന്ദ്രന്റെ രാജി 2-ാമത്തെ പ്രഹരമായി. ശശീന്ദ്രന് പകരം മന്ത്രിസഭയിലെത്തിയ തോമസ് ചാണ്ടിയെ കായൽ കയ്യേ വിവാദം വിടാതെ പിടികൂടി. പിന്നീട് അത് ചാണ്ടിയുടെ രാജിയിൽ കലാശിച്ചു. ഘടകകക്ഷിയായ CPI ഉയർത്തിയ കലാപം ഭരണമുന്നണിയുടെ സ്വാസ്ഥ്യം കെടുത്തി. ചാണ്ടിയെ ചൊല്ലി CPI മന്ത്രിമാർ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്ന അപൂർവ ചരിത്രമുണ്ടായി. 2017 നവംബറിൽ കേരള തീരത്ത് വീശിയടിച്ച ഓഖി ചുഴലിക്കാറ്റ് നാശം വിതച്ച് കടന്നുപോയി. മത്സ്യത്തൊഴിലാളികളുടെ വിലാപം മുഴങ്ങി. സർക്കാർ പതറിയെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. പിന്നാലെ ഉണർന്നെണീറ്റ സർക്കാർ വിമർശനത്തെ അതിജീവിച്ചു. 2018 മെയ്യിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ 18 ജീവൻ അപഹരിച്ച നിപ്പ വൈറസിനെ സർക്കാർ അതിവിദഗ്ധമായി ചെറുത്തു തോൽപ്പിച്ചത് തിളക്കമായി. പിന്നാലെ ഓഗസ്റ്റിൽ മഹാപ്രളയം സംസ്ഥാനത്തെ തകർത്തു കളഞ്ഞു. ഡാം പരിപാലനത്തിലെ വീഴ്ചയെന്ന് പ്രതിപക്ഷം വിമർശിച്ചെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ഏകോപനത്തിലൂടെ കാര്യങ്ങൾ നിയന്ത്രിച്ച് പ്രളയത്തെ അതിജീവിച്ചു. 2019 പ്രളയം കേരളത്തിന് ആഘാതമായി. 2018 സെപ്റ്റംബർ 28 ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമെന്ന് സുപ്രീംകോടതി വിധിച്ചത്. പുരോഗമനപരമായ വിധിക്കൊപ്പം നിലകൊള്ളാൻ ഇടതു സർക്കാർ മുന്നിൽ നിന്നപ്പോൾ നാമജപ ഘോഷയാത്രകൾ സർക്കാരിന്റെ ഉറക്കം കെടുത്തി. പ്രതിപക്ഷവും സംഘപരിവാറും ഒരുപോലെ യുദ്ധക്കളത്തിൽ അണിനിരന്നു. BJP നേതൃത്വത്തിൽ 10 ഹർത്താലുകൾ ഉണ്ടായി. സമരമുന്നണിക്കെതിരെ പ്രതിരോധം തീർക്കാൻ സർക്കാർ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ഉണ്ടാക്കി. 2018 ജനുവരി 1 വനിതാ മതിൽ അരങ്ങേറി. തൊട്ടടുത്ത ദിവസം 2 യുവതികൾ ശബരിമലയിൽ എത്തിയതോടെ സമരത്തിന്റെ സ്വഭാവം മാറി. തീർത്ഥാടന കാലം അവസാനിച്ചതോടെ സമരങ്ങളും കെട്ടടങ്ങിയെങ്കിലും 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതും ആയുധമായി. ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം കേരളത്തിലുടനീളം ഇത് ചർച്ചയാക്കാൻ പ്രതിപക്ഷം കിടഞ്ഞു ശ്രമിച്ചു. വിശ്വാസ സംരക്ഷണ സമരത്തിൽ മുന്നണിയിൽ നിന്ന് BJP പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഇതിന്റെ നേട്ടം കൊയ്യാനായില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷം ശബരിമല വിഷയത്തിൽ സർക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് CPM വിലയിരുത്തി. ഗൃഹസന്ദർശന പരിപാടിയിലൂടെ തെറ്റിദ്ധാരണ നീക്കാൻ അവർ ഇറങ്ങി. ലോക്സഭയിലേക്ക് 9 സിറ്റിംഗ് MLA ഇരു മുന്നണികളിലുമായി മത്സരിച്ചത്. 4 പേർ വിജയിച്ചു. ലീഗ് അംഗം PB അബ്ദുറസാഖിന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിൽ മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ 5 ഒരുമിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDFന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ LDF പിടിച്ചെടുത്തു. വട്ടിയൂർക്കാവും കോന്നിയും. CPMന്റെ സിറ്റിംഗ് സീറ്റായ അരൂർ UDF പിടിച്ചു. എറണാകുളവും മഞ്ചേശ്വരവും അവർക്കൊപ്പം നിന്നു. KM മാണിയുടെ നിര്യാണത്തോടെ ഒഴിവു വന്ന പാലായിൽ കേരള കോൺഗ്രസിന്റെ അരനൂറ്റാണ്ട് കാലത്തെ കുത്തക തകർത്ത് ഇടതു മുന്നണി വിജയിച്ചു. അതിനു മുൻപത്തെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും ജയം ഇടതിനൊപ്പമായിരുന്നു. വേങ്ങര UDFനും. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുന്നിൽ നിന്ന് പോരാടാൻ മുഖ്യമന്ത്രി തന്നെയെത്തി. പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിച്ച് പ്രതിഷേധ യോഗം ചേർന്നത് കോൺഗ്രസിനകത്ത് അസ്വാരസ്യമുണ്ടാക്കി. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തിറങ്ങിയത് സർക്കാർ ഗവർണർ പോരെന്ന നില സൃഷ്ടിച്ചു. നിയമസഭയിലെ നയപ്രഖ്യാപനത്തിൽ പൌരത്വ വിഷയത്തിൽ തന്റെ വിയോജിപ്പ് ഗവർണർ അറിയിച്ചെങ്കിലും സർക്കാർ നിലപാട് വായിച്ചു. ഗവർണർക്കെതിരായ പ്രതിപക്ഷ പ്രമേയം നിർണയം സർക്കാർ തള്ളി. 2018 ഡിസംബറിൽ ഡിസ്റ്റിലറികൾക്കും ബ്രൂവറികൾക്കും അനുമതി നൽകാനെടുത്ത തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയപ്പോൾ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞ സർക്കാരിന് തീരുമാനം തിരുത്തേണ്ടി വന്നു. ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ MD ബന്ധുവിനെ നിയമിച്ചെന്ന പഴി മന്ത്രി ജലീലിന് കേൾക്കേണ്ടി വന്നു. ബന്ധു സ്വയം ഒഴിഞ്ഞതോടെ വിവാദവും ഒഴിഞ്ഞു. സർവകലാശാലകളിലെ അദാലത്തുകളെ ചൊല്ലിയും പ്രതിപക്ഷം മന്ത്രി ജലീലിനെതിരെ കൊമ്പുകോർത്തെങ്കിലും സർക്കാർ പ്രതിരോധിച്ചു. CAG റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് പോലീസ് തലപ്പത്തെ അഴിമതി പ്രതിപക്ഷം നിയമസഭയിലടക്കം ആയുധമാക്കിയെങ്കിലും ക്രമേണ ആറിത്തണുത്തു. ഏറ്റവും ഒടുവിൽ കോവിഡ് രോഗികളുടെ വിവരശേഖരണത്തിന് അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിന് കരാർ നൽകിയത് പ്രതിപക്ഷം രാഷ്ട്രീയ ആക്രമണത്തിന് ആയുധമാക്കി. സ്പ്രിംഗ്ലറിനെ വിവരശേഖരണത്തിൽ നിന്ന് മാറ്റി സർക്കാർ സീഡിറ്റിന്റെ ചുമതലയിലാക്കി. പ്രതിപക്ഷ വിമർശനം പലപ്പോഴും ക്രിയാത്മകമല്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കോവിഡ് പ്രതിരോധ കാര്യത്തിലും അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. ദുരന്തങ്ങളെ അവസരമാക്കുന്നതിലെ ഇച്ഛാശക്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗ്രാഫ് സമീപകാലത്തായി ഉയർത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ചില ആരോപണങ്ങളിൽ കൈപൊള്ളിയെന്ന് വരുമ്പോഴും നിരന്തരം കൈപൊള്ളിക്കാൻ പ്രതിപക്ഷത്തിനാവുന്നുണ്ടോ എന്ന ചോദ്യം 4ാം വർഷം പൂർത്തിയാക്കുമ്പോൾ ബാക്കി.